We're continuing our study in the book of Colossians. And we are now in Colossians chapter 2, verses 11 to 15. That is our text for this evening. Colossians chapter 2, verses 11 to 15.
കൊലോസ്യ ലേഖനത്തിൽ നമ്മുടെ പഠനം തുടരും. രണ്ടാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്.
In him also you were circumcised with a circumcision made without hands, by putting off the body of the flesh by the circumcision of Christ, having been buried with him in baptism, in which you were also raised with him through faith in the powerful working of God who raised him from the dead.
അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
And you who were dead in your trespasses and the uncircumcision of your flesh, God made alive together with him, having forgiven us all our trespasses.
അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടി ഉയർപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
By cancelling the record of death that stood against us with its legal demands, this he set aside, nailing it to the cross. He disarmed the rulers and authorities and put them to open shame by triumphing over them in him.
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി.
Let's bow our heads in prayer.
നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം.
Gracious God, our loving heavenly Father, we thank you for this evening hour when we can seek your face, call upon your name, worship you in spirit and in truth, and receive from your word.
കർത്താവേ, നിന്റെ മുഖത്തേക്ക് നോക്കുവാനും നിങ്ങളുടെ പ്രാപിപ്പാനും നിന്റെ വചനത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു തന്നതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
We thank you for your spirit and we ask, Lord, that you will write your word upon our minds and our hearts as we think and meditate upon your word.
ഞങ്ങൾ നിന്റെ വചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ആത്മാവിനാൽ കർത്താവേ നിന്റെ വചനം ഞങ്ങൾ ഹൃദയങ്ങളിൽ എഴുതുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു.
We ask that your word would become flesh in us.
നിന്റെ വചനം ഞങ്ങൾ ജഡമായി തീരണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
And that you would be honored and lifted up in our lives.
കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ മഹത്വപ്പെടണം, നീ ഉയർത്തപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
In Jesus' name we pray.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
ആമേൻ. Now the apostle Paul, having explained his ministry and knowing that there were enemies attacking the church in Colossae,
സഭയെ ശത്രുക്കൾ ആക്രമിക്കുന്നുണ്ട് എന്നറിയുകയും തന്റെ ശുശ്രൂഷ എന്തായിരുന്നു എന്ന് വിശദമാക്കുകയും ചെയ്ത ശേഷം അപ്പോസ്തലനായ പൗലോസ് സഭയെ ഉത്സാഹിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. താൻ നൽകിയതായ നിർദ്ദേശങ്ങൾ സഭ ശ്രദ്ധാപൂർവം കരുതുന്നുവെങ്കിൽ
they could overcome their enemies.
അവരുടെ ശത്രുക്കളുടെ മേൽ അവർക്ക് ജയം ഉണ്ടാവും.
So he tells them,
അതുകൊണ്ട് താൻ അവരോട് പറയുന്നത്,
keep making progress.
ആ മുൻപോട്ട് വളർന്നുകൊണ്ടേ ഇരിക്കുക.
Colossians 2 verses 4 to 7.
രണ്ടാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് താൻ പറയുന്നത്.
Then he tells them, watch out for the spiritual dangers.
ആ ആത്മീയമായ അപകട സാധ്യതകളെ വേണ്ടി പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് തുടർന്ന് പറയുന്നു.
You see that in Colossians 2 verses 8 to 10.
രണ്ടാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു.
And then he tells them to draw on their spiritual provisions.
തുടർന്ന് താൻ അവരോട് പറയുന്നത് തങ്ങൾക്ക് ലഭ്യമായ ആത്മീയമായ ഉദവികളെ മുതൽ കൈമുതലാക്കേണ്ടത് ആവശ്യമാണ് എന്നത്.
That's our text for study this evening.
ഈ സന്ധ്യാസമയം നാം ചിന്തിക്കുന്നത് ഈ കാര്യമാണ്.
We need to learn to draw on our spiritual provisions.
ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ ആത്മീയ സമ്പത്തുകൾ നമ്മുടേതാക്കി തീർക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്.
That's what Colossians 2, 11 to 15 is all about.
കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഈ കാര്യമാണ് നമ്മോട് ഓർപ്പിക്കുന്നത്.
Remember, the false teaching that threatened the Colossian church was made up of several elements.
കൊലോസ്യ സഭയുടെ അടിസ്ഥാനങ്ങൾ ഇളക്കുവാൻ ശ്രമിച്ചതായ ദുരുപദേശങ്ങൾ പല ഘടകങ്ങൾ ചേർന്നുള്ളതായിരുന്നു.
There was oriental mysticism.
കിഴക്കൻ ദേശത്തിന്റേതായ ആത്മീക ചിന്തകൾ അതിലുണ്ടായിരുന്നു. വാനശാസ്ത്രത്തെ കുറിച്ചുള്ളതായ ചിന്തകൾ ഉണ്ടായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ളതായ തത്വജ്ഞാനം അതിന്റെ
പിന്നിലുണ്ടായിരുന്നു.
ജ്ഞാനവാദികളിലും നിയമവാദികളുടെയും ചിന്തകൾ അതിന്റെ മധ്യേ
ഉണ്ടായിരുന്നു.
ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് ജ്ഞാനവാദികളുടേതായ നിയമവാദികളുടേതായ ചിന്തകളെ കുറിച്ചാണ് താൻ സംസാരിച്ചത്. അറിയിച്ചു.
These false teachers, they were insisting that their converts submit to circumcision and obey the Old Testament law.
ഈ ജ്ഞാനവാദികളും നിയമവാദികളും പഴയ നിയമ നിയമങ്ങളായ പരിച്ഛേദന അനുസരിക്കുകയും അതനുസരിച്ച് ന്യായപ്രമാണവും അനുസരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ് എന്ന് അവർ ഉപദേശിച്ചു.
Now, Gnostic legalism was not quite the same as the legalism practiced by the Judaizers.
യഹൂദമത അനുസാരികൾ അനുഗമിച്ചിരുന്നതായ ന്യായപ്രമാണ വാദത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ജ്ഞാനവാദികളുടെ നിയമവാദം.
Paul refused the Judaizers in the book of Galatians.
ഗലാത്യ ലേഖനത്തിൽ യഹൂദന്മാരുടെ ന്യായവാദത്തെ ന്യായപ്രമാണവാദത്തെ പൗലോസ് തള്ളിക്കളയുന്നത് നാം കാണും.
Those Judaizers insisted that circumcision and obedience to the law was absolutely necessary to salvation.
രക്ഷയ്ക്ക് പരിച്ഛേദനയും ന്യായപ്രമാണത്തിന്റെ പൂർണ്ണമായുള്ള അനുസരണവും ആവശ്യമായിരുന്നു എന്ന് യഹൂദ മതാനുസാരികളായ പരിച്ഛേദനക്കാർ വാദിച്ചിരുന്നു. എന്നാൽ അത് സുവിശേഷത്തിന് തികച്ചും വിരോധമായ ചിന്തയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15 അധ്യായത്തിൽ കാണുമ്പോൾ യെരുശലേമിൽ കൂടിയതായ സഭയുടെ മൂപ്പന്മാരുടെ സംഘം ഈ കാര്യത്തെ നിഷേധിക്കുന്നതും നാം
കാണുന്നുണ്ട്.
എന്നാൽ ജ്ഞാനവാദികളായ നിയമജ്ഞന്മാർ എന്താണ് ആവശ്യപ്പെട്ടത്?
They said that the Jewish law would help the believers become more spiritual.
യഹൂദന്മാരുടെ ന്യായപ്രമാണങ്ങൾ വിശ്വാസി കുറെക്കൂടെ ആത്മീയതയിൽ മുൻപോട്ട് പോകുവാനായിട്ട് സഹായിക്കും എന്നവർ വാദിച്ചു.
They said if they were circumcised, if they washed their diets and observed the holy days, then they would become part of the spiritual elite in the church.
അവർ പരിച്ഛേദന ഏൽക്കുകയും ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചുള്ളതായ ചട്ടങ്ങൾ പ്രമാണിക്കുകയും ചെയ്താൽ ആത്മീയതയിടയിൽ അവർക്ക് ഔന്നത്യം നേടുവാനായിട്ട് കഴിയും എന്നവർ പറഞ്ഞു. ഇന്ന് ഈ കാലഘട്ടത്തിലും സഭയിൽ ഈ തരത്തിൽ ചിന്താഗതിയുള്ളതായ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് സമാനമായ ചിന്താഗതിയുള്ളവർ.
Paul made it clear that the Christian is not subject in any way to Old Testament legal, to the Old Testament legal system.
പഴയ നിയമത്തിന്റെ ന്യായപ്രമാണ ചട്ടങ്ങൾ ആചരിപ്പാൻ തക്കവണ്ണം വിശ്വാസി ഒരു കാര്യവശാലും ഉത്തരവാദി അല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു.
That legal system cannot do the Christian any good spiritually.
ആ ന്യായപ്രമാണങ്ങൾ ആത്മീയമായി വിശ്വാസിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമുള്ളതല്ല.
Jesus Christ alone is sufficient for every spiritual need.
ആത്മീയമായ ഏത് കാര്യത്തിനും കർത്താവായ യേശുക്രിസ്തു മതിയായവനാണ്.
Because all of God's fullness is in the person of Jesus.
കാരണം ദൈവത്തിന്റെ സർവ സമ്പൂർണതയും കർത്താവായ യേശുക്രിസ്തുവിൽ നിക്ഷിപ്തമാണ്.
And when believers in Christ, as believers in Christ, we are identified with Jesus because he is the head of the body and we are members.
ശരീരത്തിന്റെ തലയായ ക്രിസ്തുയേശുവിനോടുകൂടി നാം താദാത്മ്യം പ്രാപിക്കുമ്പോൾ, നാം അവന്റെ ശരീരമായിരിക്കുമ്പോൾ,
Colossians 1:18
1:18 പറയുന്നത്,
he is the head of the body, the church.
അവൻ
the beginning, the firstborn from the dead, that in everything he might be preeminent.
അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരിടയിൽ ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു.
And as believers in Christ, we are the members of his body, his church.
ക്രിസ്തുയേശു വിശ്വാസികൾ വിശ്വസിക്കുന്നവർ എന്ന നിലയിൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്, അവന്റെ സഭയാണ്. 1 Corinthians 12 നാം ഇത് കാണും. 12:13 വാക്യങ്ങൾ,
for just as the body is one and has many members, and all members in the body, though many, are one body, so it is with Christ.
ശരീരം ഒന്നും അതിന്റെ അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു.
For in one spirit we were all baptized into one body, Jews or Greeks, slaves or free, and all were made to drink of one spirit.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു.
This is what happens when we are born again.
നാം പുതുജന്മം പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്.
Become members of the body of Christ. Nam, the head and we are members.
അവൻ തല ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളായി നാം മാറും.
There is a unity. So let me put it this way, there is a mystical unity, so to speak, between the members and the head.
ശരീരത്തിന്റെ അവയവങ്ങളും തലയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്.
Paul explains our fourfold identification with the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുമായിട്ടുള്ള നാല് തരത്തിലുള്ളതായ താദാത്മ്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വിശദമാക്കുന്നുണ്ട്.
This fourfold identification,
നാല് തരത്തിലുള്ളതായ ഈ താദാത്മ്യം,
with Christ
ക്രിസ്തുവിനോടുള്ളതായ ഈ താദാത്മ്യം
makes it not only unnecessary but sinful for us to get involved in any kind of legalism.
ഇത് നമുക്ക് സാധ്യമാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളതായ ന്യായപ്രമാണ അനുസരണം അതിനെ നിഷേധിക്കുകയാണ്, അത് ആവശ്യമില്ലാതാക്കി തീർക്കുകയാണ്.
Number one, we are circumcised with Christ.
ഒന്നാമതായി നാം ക്രിസ്തുവിനോട് ചേരുവാൻ പരിച്ഛേദന ഏറ്റവരാണ്.
As believers, we are circumcised in Christ.
ക്രിസ്തുവിൽ നാം പരിച്ഛേദന ലഭിച്ചവരാണ്.
Colossians 2:11.
രണ്ടാം അധ്യായത്തിന്റെ 11-ാം വാക്യം അതാണ് പറയുന്നത്.
In him also you are circumcised with a circumcision made without hands, putting off the body of the flesh by the circumcision of Christ.
അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു.
Now physical circumcision was a sign of God's covenant with the Jewish people.
ശാരീരികമായ പരിച്ഛേദന എന്നത് യഹൂദ ജനത്തോട് ദൈവത്തിന്റെ നിയമത്തിന്റെ ഒരു അടയാളമായിരുന്നു.
In Genesis chapter 17,
ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ
verses 9-12,
9, 10, 12 മുതലുള്ള വാക്യങ്ങൾ
we read, and God said to Abraham, as for you, you shall keep my covenant, you and your offspring after you throughout their generations. This is my covenant which you shall keep between me and you and your offspring after you. Every male among you shall be circumcised. You shall be circumcised in the flesh of your foreskins, and it shall be a sign of the covenant between me and you.
ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളിച്ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ള നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ
അടയാളമാവും.
തലമുറ തലമുറയായി നിങ്ങൾ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയും.
സോ ഫിസിക്കൽ സർക്കംസിഷൻ,
ശാരീരികമായ പരിച്ഛേദന, അതൊരു ശസ്ത്രക്രിയയാണ്. എന്നാൽ അതിനൊരു ആത്മീയമായ
പ്രാധാന്യമുണ്ടായിരുന്നു.
യഹൂദന്മാർ എന്താണ് ഇതേ കുറിച്ച് ചെയ്തത്? യഹൂദന്മാർ ശാരീരികമായതിൽ ആശ്രയിക്കുകയും ആത്മീയമായതിനെ തള്ളിക്കളയുകയും ചെയ്തു എന്നതാണ്
പ്രശ്നം.
ശാരീരികമായ ഒരു ശസ്ത്രക്രിയക്ക് ആത്മീയമായ ദൈവ കൃപയെ പകർന്നു തരുവാനായിട്ട് കഴിയുന്നതല്ല. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇത് വിശദമാക്കുന്നുണ്ട്.
2:28
മുതലുള്ള വാക്യങ്ങളിൽ,
nor is circumcision outward and physical, but a Jew is one inwardly, and circumcision is a matter of the heart by the spirit, not by the letter. His praise is not from man but from God.
പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ പുറത്തെ ജനത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിന്റെ അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും.
Now often in the Old Testament, God warned his people to turn from their sins and experience spiritual circumcision of the heart.
പഴയ നിയമത്തിൽ ഉടനീളം ദൈവം തന്റെ ജനത്തെ താക്കീത് നൽകുകയും ശാരീരികമായ ആക്ഷരികമായ പരിച്ഛേദനയിൽ നിന്ന് ഹൃദയത്തിന്റെ പരിച്ഛേദനയിലേക്ക് കടന്നു വരുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം,
God says, circumcise therefore the foreskin of your heart and be no longer stubborn.
പതിനാറാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ ഹൃദയങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവരായിരിക്കരുത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ,
and the Lord your God will circumcise your heart and the heart of your offspring, so that you will love the Lord your God with all your heart and with all your soul, that you may live.
നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. യിർമീയാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവിൻ.
യിർമീയാ
പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായകയാൽ അവർക്ക് ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല.
എസെക്കിയേൽ 44:7,
എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 40 44 അധ്യായത്തിന്റെ ഏഴാം വാക്യം.
Uncircumcised in heart and flesh.
Our 44:7. ആകയാൽ ഇസ്രായേൽ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ പ്രാരംഭിച്ച് നിങ്ങൾ ശേഷിപ്പായ ആരുമില്ലാതെ വണ്ണം.
44:7.
നിങ്ങളുടെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എന്റെ ആലയത്തെ അശുദ്ധമാക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങൾ സകല മ്ലേച്ഛതകൾക്കും പുറമെ നിങ്ങൾ എന്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിലും ആളുകൾ ഇതേ തെറ്റ് ആവർത്തിക്കുന്നു.
The physical act of baptism,
സ്നാനം എന്നതായ ബാഹ്യമായ ചടങ്ങിൽ അവർ ആശ്രയിക്കുന്നു. അല്ലെങ്കിൽ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നതിൽ അവർ പങ്കുള്ളവരാകുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. ആരെയും ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ രക്ഷിക്കുന്നില്ല. ശിശു സ്നാനത്തെ കുറിച്ച് ദൈവവചനത്തിൽ ഒന്നും പറയുന്നില്ല. മുതിർന്നവരുടെ സ്നാനത്തെ കുറിച്ചും വേദപുസ്തകം യാതൊന്നും പറയുന്നില്ല. വേദപുസ്തകം വിശ്വസിക്കുന്നവരുടെ സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്, മറ്റൊന്നിനെ കുറിച്ചും പറയുന്നത് വിശ്വസിച്ച
സ്നാനം.
വിശ്വാസം ഇല്ല എങ്കിൽ സ്നാനത്തിന്റെ പ്രയോജനമില്ല, അർത്ഥശൂന്യമാണ്, നിരർത്ഥകമാണ്. ബാഹ്യമായ ആചാരം ആരെയും രക്ഷിക്കുന്നില്ല. പുതുജന്മം സംഭവിക്കുന്നില്ല
എങ്കിൽ,
ഉള്ളിൽ മാനസാന്തരവും രൂപാന്തരവും സംഭവിക്കുന്നില്ല
എങ്കിൽ,
ആയിരം തവണ നിങ്ങൾക്ക് വെള്ളത്തിലിറങ്ങിയും കയറി വരികയും ഉണങ്ങിയവരായിട്ട് വെള്ളത്തിലേക്ക് പ്രവേശിച്ച് നനഞ്ഞവരായി കയറി വരാം, യാതൊരു വ്യത്യാസവും ഉണ്ടാകുകയില്ല. പരിച്ഛേദന വിശ്വാസി ഏൽക്കേണ്ടതായിട്ടില്ല.
ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് എ സ്പിരിച്വൽ സർക്കംസിഷൻ ത്രൂ ഹിസ് ഐഡന്റിറ്റി ഫോർ ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള താൻ താദാത്മ്യപ്പെടുന്നത് കൊണ്ട് ആത്മീയമായ ഒരു പരിച്ഛേദനയ്ക്ക് വിധേയനായി കഴിഞ്ഞിരിക്കുകയാണ്.
ജൂയിഷ് സർക്കംസിഷൻ ഈസ് ആൻ എക്സ്റ്റേണൽ സർജറി ടു റിമൈൻഡ് ദി ജൂ ദാറ്റ് ഹി ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി ഗോഡ്.
യഹൂദന്മാർക്ക് നൽകിയതായ പരിച്ഛേദന ബാഹ്യമായ ഒരു ആചാരമാണ്, അവർ ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടവർ എന്ന് അവരെ തന്നെ ഓർമ്മപ്പെടുത്തുന്നതിനുള്ളതാണ്.
ബട്ട് ദി ബിലീവർ ഇൻ ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ആൻ ഇന്റേണൽ നോട്ട് എക്സ്റ്റേണൽ സർക്കംസിഷൻ.
എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് ബാഹ്യമായ പരിച്ഛേദനയല്ല, ആന്തരികമായ പരിച്ഛേദനത്തെ ലഭിക്കുന്നു.
What is that internal circumcision?
എന്താണ് അവർക്ക് ലഭിക്കുന്നതായ ആന്തരികമായ പരിച്ഛേദന?
Paul explains that Romans chapter 6 verse 6, all man is crucified.
പൗലോസ് റോമാലേഖനം ആറാം അധ്യായത്തിൽ അത് വിശദമാക്കുന്നത് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്.
God has given us a new heart.
ദൈവം നമുക്ക് പുതിയൊരു ഹൃദയം നൽകിയിരിക്കുന്നു. അവൻ തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നു. യഹൂദന്മാരുടെ പരിച്ഛേദന കൈകൊണ്ടുള്ള പരിച്ഛേദനയാണ്. വിശ്വാസിക്ക് കർത്താവായ യേശുക്രിസ്തു ലഭിക്കുന്നതായ പരിച്ഛേദന കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയാണ്, അത് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന
പരിച്ഛേദനയാണ്.
വിശ്വാസിയുടെ ജീവിതത്തിന്മേൽ പാപത്തിനുള്ളതായ ബന്ധനം പരിശുദ്ധാത്മാവ് തകർക്കുന്നു. ആ മുഖം അവൻ തകർത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വസിപ്പാൻ വരുന്നു. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ അത്രേ അവൻ സ്ഥാപിക്കുന്നത്.
So Jewish circumcision does not help in conquering sin.
അതുകൊണ്ട് പാപത്തെ ജയിക്കുവാൻ തക്കവണ്ണം യഹൂദന്മാരുടെ പരിശോധനയ്ക്ക് കഴിയുന്നുള്ളതല്ല.
But the believer's circumcision in Christ enables him to overcome sin.
എന്നാൽ ക്രിസ്തുയേശുവിലുള്ളതായ വിശ്വാസിക്ക് ലഭിക്കുന്നതായ പരിശോധന പാപത്തെ അതിജീവിക്കുവാൻ സഹായിക്കുന്നതാണ്.
Why?
എന്താണ് അതിന് കാരണം?
Because the Holy Spirit has now come to indwell him.
കാരണം അവനിൽ വസിപ്പാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുന്നു.
The believer is a partaker of the divine nature.
വിശ്വാസി ദിവ്യ സ്വഭാവത്തിന് അനുകാരിയാണ്, കൂട്ടാളിയാണ്.
He has the gift of eternal life.
അവനെ നിത്യജീവൻ എന്ന ദാനം ലഭിച്ചിട്ടുണ്ട്. സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ദൈവത്തിന്റേതായ ജീവൻ അവനിൽ വസിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്നു.
So as believers we can yield to the work of the Holy Spirit.
അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കാം.
And we as believers can become overcomers.
അങ്ങനെ വിശ്വാസികൾക്ക് വിജയാളികളായി തീരുവാനായിട്ട് കഴിയും.
When Jesus died and rose again,
കർത്താവായ യേശുക്രിസ്തു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ
final complete victory over sin.
അവൻ പാപത്തിന്മേൽ നമുക്ക് ആത്യന്തികമായ വിജയം അത്രേ നേടിയത്.
He not only died for our sins.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല.
He died to sin.
അവൻ പാപത്തിനു മരിച്ചു.
And we died with him to sin.
നാം അവനോട് കൂടെ പാപത്തിനു മരിച്ചവരായി തീർന്നിരിക്കുകയാണ്.
The nature of sin did not die.
പാപത്തിന്റെ പ്രകൃതത്തിന് മരണം സംഭവിച്ചിട്ടില്ല.
But the old man died.
എന്നാൽ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു.
Romans chapter 6 verse 10 to 11.
റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ.
For the death he died to sin once for all, but the life that he lives in is to God. So you also must consider yourself dead to sin and alive to God in Christ Jesus.
അവൻ മരിച്ചതോ പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ.
His death saves us.
അവന്റെ മരണമാണ് നമുക്ക് രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നത്.
And our identity with him sanctifies us.
അവനോടുള്ളതായ നമ്മുടെ താദാത്മ്യം നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു.
What the law could not do.
ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാഞ്ഞത് സാധിപ്പാൻ
Jesus Christ has accomplished for us.
യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് സാധ്യമാക്കി തീർത്തു.
So the power of the nature of sin within us.
അതുകൊണ്ട് നമ്മിലുള്ളതായ പാപ പ്രകൃതത്തിന്റെ ശക്തി
is rendered inoperative so that we need not be enslaved by the nature of sin anymore.
നാം ഇനിമേൽ പാപത്തിന്റെ അടിമപ്പെടാതെ വണ്ണം അത് ഫലശൂന്യമാക്കി തീർത്തിരിക്കുന്നു.
We are not slaves to the sinful desires that the nature of sin causes.
നമ്മുടെ ജീവിതത്തിൽ പാപപ്രകൃതം കൊണ്ടുവരുന്നതായ പാപ സ്വഭാവത്തിന് ഇനിമേലാൽ അടിമകളല്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. റോമലേഖനം 6-ാം അധ്യായത്തിലെ 6-ാം
വാക്യം.
നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഞാനിത് അനേക തവണ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ സത്യം നിങ്ങൾ ഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ്.
പ്ലീസ് ഗ്രാസ്പ് ദിസ്.
ഇത് ഗ്രഹിക്കുക.
അതർവൈസ് വാട്ട് ഹാപ്പൻ?
അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
ദി ബിലീവർ ഗോസ് ത്രൂ എ വിഷ്യസ് സൈക്കിൾ ഓഫ് സിന്നിങ് ആൻഡ് കൺഫെസ്സിങ് ആൻഡ് സിന്നിങ് ആൻഡ് കൺഫെസ്സിങ് ആൻഡ് സിന്നിങ് ആൻഡ് കൺഫെസ്സിങ് കംസ് ടു എ പോയിന്റ് ഇൻ ഹിസ് ദിസ് ഈസ് ഹോപ്ലെസ്. ഇറ്റ്സ് പോയിന്റ്ലെസ് വൈ യു ആർ ലൈക്ക് ദിസ്.
വിശ്വാസി പാപം ചെയ്യും മാനസാന്തരപ്പെടും, പാപം ചെയ്യും മാനസാന്തരപ്പെടും, ഈ നിലയിൽ തുടരുകയും ഒടുവിൽ ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുകയും ചെയ്യും.
വി ആർ കോൾഡ് ടു ഗ്രോ ഫ്രം വൺ ഡിഗ്രി ഓഫ് ഗ്ലോറി ടു അനദർ.
നാം തേജസ്സിന്റെ ഒരളവിൽ നിന്ന് മറ്റൊരളവിലേക്ക് വളരുവാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടവരാണ്.
ദേർ ഈസ് നോ സ്റ്റാഗ്നന്റ് ക്രിസ്ത്യൻ ലൈഫ്.
ക്രിസ്തീയ ജീവിതത്തിൽ അതത് സ്ഥാനത്ത് നിൽക്കുക എന്നൊരു അവസ്ഥയില്ല.
ഐദർ വി ആർ പ്രോഗ്രസിംഗ് ഓർ ഗോയിങ് ബാക്ക്വേർഡ്.
ഒന്നുകിൽ നാം മുൻപോട്ട് പോവുകയാണ് അല്ലെങ്കിൽ പിന്നോക്കം പോവുകയാണ്.
ദേർ ഈസ് നോ ന്യൂട്രൽ ക്രിസ്ത്യൻ ലൈഫ്.
അതല്ലാതെ ഒരു അവസ്ഥയില്ല.
How does this happen? But please grasp this truth. I know I've preached it so many times, but it's so important to understand.
ഞാൻ ഇത് നിങ്ങളോട് അനേക തവണ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്.
My dad was telling me yesterday, you're very repetitive.
എന്റെ പിതാവ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നീ പല കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു.
You know, I asked him, am I repetitive when I'm speaking? When I'm speaking in, you know, just conveying
അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ സാധാരണ സംഭാഷണങ്ങളിൽ കാര്യങ്ങൾ ആവർത്തിച്ച് പറയാറുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ എന്തോ പ്രശ്നം എനിക്കുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നെങ്കിൽ എവിടെയോ പ്രശ്നമുണ്ട്. എനിക്ക് പ്രശ്നങ്ങളുണ്ട്.
But then I said, is that the problem?
അതല്ല അദ്ദേഹം പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു.
He said, you are repetitive when you teach.
നീ ഉപദേശിക്കുമ്പോൾ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നു.
I said, hallelujah.
ഞാൻ പറഞ്ഞു, ദൈവത്തിന് മഹത്വം.
Because that's very important.
അത് വളരെ സുപ്രധാനമായ കാര്യമാണ്.
As a teacher, I need to repeat what I'm saying over and over and over and over again.
ഒരു ഉപദേശം എന്ന നിലയിൽ ഞാൻ പറയും, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ അത് ഗ്രഹിക്കുന്നവരെയും പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
യു തിങ്ക് യു ആർ ലിവിംഗ് ഇൻ വിക്ടറി.
നിങ്ങൾ ജയാളികളെന്ന് നിങ്ങൾ ചിന്തിക്കും.
ആൻഡ് ദെൻ യു തിങ്ക് യു ഗ്രോയിങ്.
നിങ്ങൾ വളരുന്നുവെന്ന് നിങ്ങൾ കരുതും.
ആൻഡ് ദേർ കംസ് എ പോയിന്റ് ഓഫ് ടൈം വെൻ യു തിങ്ക് യു ആർ പ്രോഗ്രസിംഗ് ബട്ട് ആക്ച്വലി നോട്ട് പ്രോഗ്രസിംഗ്.
എന്നാൽ വളരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ വളർച്ച ഉണ്ടാകുന്നില്ല.
ആൻഡ് സഡൻലി എ പർട്ടിക്കുലർ സിൻ വിച്ച് യു ഹാവ് ബീൻ സ്ട്രഗ്ലിംഗ് വിത്ത് ഓൾ യുവർ ലൈഫ് കാച്ചസ് യു, ട്രിപ്സ് യു ഡൗൺ ആൻഡ് യു ഫാൾ.
നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പാപം നിങ്ങളെ ഗ്രസിക്കുകയും നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം വരികയും നിങ്ങൾ താഴേക്ക് പതിക്കുകയും ചെയ്യും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ.
The more known you are as a preacher or a teacher or as a Christian,
ഒരു പ്രസംഗകനോ ഒരു ഉപദേഷ്ടാവോ ഒരു വിശ്വാസിയോ എന്ന നിലയിൽ ആളുകൾ നിങ്ങളെ കൂടുതൽ അറിയുന്നതിന് അത്തവണ്ണം,
the more dangerous it becomes.
അത് ഏറ്റവും അപകടകരമായി മാറുന്നു.
I've seen great men of God in my own generation. I've seen two great men of God fall from a very high land.
എന്റെ തലമുറയിൽ തന്നെ ദൈവത്തിന് വേണ്ടി വളരെ പ്രശോഭിച്ചതായ രണ്ട് ആളുകളെങ്കിലും അവരുടെ അവസ്ഥയിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഞാൻ
കണ്ടിട്ടുണ്ട്.
തീർച്ചയായിട്ടും ദൈവം അവരോട് ക്ഷമിച്ചു, ദൈവം അവരെ പിന്നെയും യഥാസ്ഥാനപ്പെടുത്തി. എന്നാൽ സഭ ദുഃഖകരമായിട്ട് പറയട്ടെ, സഭ അവരോട് ക്ഷമിച്ചില്ല. ഒരാൾ മൃത്യു മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ ശവക്കല്ലറിൽ എഴുതപ്പെട്ടത് ഒരു വാക്യം മാത്രമേ ഒരു വാക്ക് മാത്രമേ
എഴുതിയിരുന്നുള്ളൂ.
സഭ അവനെ അവിടെ ക്ഷമിച്ചില്ല. താൻക്ക് ക്ഷമ ദൈവം ക്ഷമിച്ചു എന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് കല്ലറയിൽ എഴുതിയിരുന്ന ഒരൊറ്റ വാക്ക് മാത്രമാണ് പാപം ക്ഷമിച്ച് ലഭിച്ചവൻ, യാതൊന്നും മറ്റൊന്നും എഴുതിയിരുന്നില്ല. എന്നാൽ അത് ദുഃഖകരമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്?
I'm not saying I have all the answers, but I'm telling you one thing. If you do not grasp Romans chapter 6 and you continue with your Christian life, there will come a point of time you're going to have a fall. It's going to be like a Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. That's the kind of fall. All the king's horses and all the king's men.
റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം ശരിയായി ഗ്രഹിക്കുന്നില്ല എങ്കിൽ ഒരു ദിവസം ആത്മീയമായ ഒരു വീഴ്ചയ്ക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകും. നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനം
പറയും.
നമ്മെല്ലാവരും വീഴുവാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് എങ്ങനെയാണ് വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ കഴിയുന്നത് എന്ന് നാം അറിയേണ്ടതാണ്. ഈ
ഉദാഹരണം
ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് പങ്കുവെക്കട്ടെ, അതിനുശേഷം ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. അതിനുള്ള സമയമേ ഉള്ളൂ.
I need a lot of people for illustration.
ഇതിനെ സഹായിക്കാൻ നിങ്ങൾ അനേകം മുമ്പോട്ട് വരണം.
It's going to be like a skit.
ഒരു സ്കിറ്റ് പോലെ അത് അവതരിപ്പിക്കാം.
But you need to get this.
എന്നാൽ ഇത് നിങ്ങൾ ഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
You ready? Have you forgotten? But are you ready? We do it once again.
ഒരു വാക്യം കൂടെ നമുക്ക് ഇത് ചെയ്യാം. ഞാനൊരു പക്ഷേ ഇത് ആവർത്തിച്ചായിരിക്കാം പറയുന്നത്, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കുവാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. വിശ്വാസിയുടെ മൂന്ന് ശത്രുക്കൾ ആരാണ്? ലോകം, ജഡം,
പിശാചിനെ
നമുക്ക് പിശാചാക്കാം. പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ലോകത്തെയാണ് അവർ ഉപയോഗിക്കുന്നത്.
1 John 2:16
അതെന്താണ് പറയുന്നത്?
1 John 2:16
ലോകത്തെ കുറിച്ചാണ് അത് പറയുന്നത്. 1 John 2:16 പറയുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. പിശാച് ലോകത്തിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ലോകം മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് നൽകുവാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ?
The lust of the eyes,
jadamoham, kanmoham,
lust of the flesh,
jadamoham,
and the pride of life,
jeevanathinte pradhaam.
Okay, three things that the world caters to.
Logam namukku nalgunnathu moonu kaaryangalaa.
This world is not God's all of the world. John 3:16 is God's all of the world of people.
Devan logathe snehichu nu parayumbol logathilulla manushyare snehichu nu aanu parayunnathu. Aa logathe kurichalla ivide parayunnathu.
This world is the system of the world.
Ee logam ennu paray ivide logam ennu parayunnathu logathinte vyavasthithiya.
How the world operates.
The logam engineyanu pravartikkunnathu ennulladha.
The world that the devil uses the world.
Pishaj logathe ubayogikkunnu.
The system of the world caters to three things.
Loga vyavasthithi moonu kaaryangal nammude munpil
avadhiya.
കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. എന്താണ് നിങ്ങളുടെ കണ്ണുകളിൽ പ്രവേശിക്കുന്നതോ വളരെ വളരെ ശക്തമായ ആഗ്രഹങ്ങൾ, ദൈവം അനുവദിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, അതാണ് മോഹം. നിങ്ങളുടെ ദൃഷ്ടിയിൽ പെടുന്നത് നിങ്ങളുടെ ഹൃദയ ചിന്തകളിൽ പ്രവേശിക്കുന്നു, അതാണ് കൺമോഹം. ജഡമോഹം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലും പ്രവേശിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് സമ്മർദ്ദങ്ങളുണ്ട്, അതിനെ കൺമോഹം എന്ന് പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്മേലും ഈ സമ്മർദ്ദം ചെലുത്തുന്നു, നിങ്ങളുടെ വികാരങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതിനെ എത്ര ദൈവത്തിന്റെ വചനം ജഡമോഹം എന്ന് വിളിക്കുന്നു. പിന്നീട് ജീവനത്തിന്റെ പ്രതാപമുണ്ട്, അത് അധികാരത്തിന് വേണ്ടിയുള്ള മോഹമാണ്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹമാണ്, ആരെങ്കിലും ആയി തീരുവാനുള്ളതായ മോഹങ്ങളാണ്. എവിടെയാണ് രാഷ്ട്രീയക്കാർ കടന്നു വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. എവിടെയാണ് ബ്രെക്സിറ്റ് പ്രോബ്ലം ആരംഭിക്കുന്നതെന്ന് അറിയാം. അതിവിടെയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം, അധികാരത്തിന് വേണ്ടിയുള്ള മോഹം. ലോക വ്യവസ്ഥ അതിനെയാണ് നമുക്ക് നൽകുവാൻ ശ്രമിക്കുന്നത്. പിശാച് ബുദ്ധിമാനാണ്, ലോകത്തെ ഉപയോഗിക്കുന്നു, മറ്റൊന്നുകൂടെ പിശാച് ഉപയോഗിക്കുന്നു. റോമലേഖനം 6:6 ആറാം വാക്യം ശ്രദ്ധിക്കുക. എന്താണ് ആറാം വാക്യം പറയുന്നത്? നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ട് നാം ഇനിമേൽ പാപത്തിന് അടിമപ്പെടാതെ വേണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടത്. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. രണ്ട് ശത്രുക്കൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, പിശാചുണ്ട്, ലോകമുണ്ട്. മൂന്നാമത്തെ ശത്രു എന്താണ്? പാപപ്രകൃതമെന്നോ അല്ലെങ്കിൽ ജഡമെന്നോ വേദപുസ്തകം അതിനെ വിളിക്കുന്നു. ഇതാണ് പാപപ്രകൃതം അല്ലെങ്കിൽ ജഡം. പിശാച്, ലോകം, പാപപ്രകൃതം അല്ലെങ്കിൽ ജഡം, ഈ ജഡം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ അതോടുകൂടിയാണ് ജനിച്ചിരിക്കുന്നത്. പാപപ്രകൃതത്തോടുകൂടിയാണ് നാം ജനിച്ചിരിക്കുന്നത്. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. 51:6 സങ്കീർത്തനം 51:6 അങ്ങനെയാണ് പറയുന്നത്. 5:6 വാക്യങ്ങൾ,
I was brought forth in iniquity.
അകൃത്യത്തിൽ ഞാൻ ഉരുവായി.
This word iniquity means crooked. That's what it means in the original Hebrew. This means crooked. I was brought forth crooked. I was born with a nature which is crooked.
അകൃത്യത്തിൽ ഞാൻ ജനിച്ചു. അകൃത്യം എന്ന പദത്തിന്റെ അർത്ഥം ശരിയല്ലാത്തത്, ചൊവ്വല്ലാത്തത്.
And a better meaning would be perverse.
മോശമായത് അല്ലെങ്കിൽ വളഞ്ഞത് എന്നർത്ഥം.
So this is what I'm born with.
ഞാൻ അങ്ങനെയാണ്, അതുള്ളവനായിട്ടാണ് ജനിച്ചത്, ആ സ്വഭാവം. എന്റെ ഡി എൻ എ തികഞ്ഞതല്ല, എന്റെ ഡി എൻ എ പരിപൂർണമല്ല, അത്
അകൃത്യമുള്ളതാണ്.
ഞാൻ ഈ ലോകത്തിൽ ജനിക്കുമ്പോൾ തന്നെ കൃത്യമല്ലാത്ത ഡി എൻ എയോട് കൂടിയാണ്
ജനിക്കുന്നത്.
അത് കളങ്കപ്പെട്ടതായ ഡി എൻ എ
ആണ്,
പാപപ്രകൃതത്താൽ കളങ്കപ്പെട്ടതാണ്. എവിടെ നിന്നാണ് എനിക്കത് ലഭിച്ചത്? എന്റെ പൂർവ്വപിതാവായ ആദാമിൽ നിന്നാണ് അത് ലഭിച്ചത്. അവൻ പാപം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ പാപം ചെയ്തപ്പോൾ ഞാൻ അവനിൽ
ഉണ്ടായിരുന്നു.
ചെയ്യരുത് ഞാൻ അവനോട് പറഞ്ഞില്ല, ചെയ്തുകൊള്ളുവാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഞാൻ പാപപ്രകൃതത്തോടുകൂടിയാണ് ജനിച്ചിരിക്കുന്നത്. പിശാച്, ലോകം,
റോമലേഖനം
6:6 വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോവാം.
In Romans 6:6
ആറാം വാക്യത്തിൽ പറയുന്നത്,
you see how sin operates in our life.
നമ്മുടെ ജീവിതത്തിൽ പാപം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അവിടെ കാണാം.
You see three objects here actually.
അവിടെ മൂന്ന് വസ്തുക്കളുണ്ട്.
You see the old man.
പഴയ മനുഷ്യൻ.
Right? Then what else do you see?
മറ്റെന്തുണ്ട്?
You see the flesh.
ജഡമുണ്ട്.
Right? Then you see the body.
ശരീരമുണ്ട്.
The body is called the body of sin.
ശരീരത്തെ പാപശരീരം എന്നാണ് വിളിക്കുന്നത്.
Now the body is neutral.
ശരീരം ദോഷമുള്ളതോ നന്മയുള്ളതോ അല്ല.
But why is it called the body of sin?
എന്നാൽ ഇതിനെ പാപശരീരം എന്ന് വിളിക്കാൻ കാരണം എന്താണ്?
Because I am born with a body which contains the nature of sin.
പാപ പ്രകൃതിയുള്ള ഒരു ശരീരത്തോട് കൂടിയാണ് ജനിച്ചതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്.
Now this nature of sin or the flesh,
ഈ ജഡം അല്ലെങ്കിൽ പാപ സ്വഭാവം,
can operate only through what?
എന്തിലൂടെ മാത്രമാണ് പ്രവർത്തനക്ഷമമാകുന്നത്?
Only through what is called the old man.
പഴയ മനുഷ്യനിൽ കൂടെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്.
Okay, just come here please. Thank you, dear. You have seen this so many times. Yeah, you seen this so many times. This is the old man.
ഇതാണ് പഴയ മനുഷ്യൻ.
Okay, the devil uses what?
പിശാച് എന്താണ് ഉപയോഗിക്കുന്നത്?
What is the world catered to?
ലോകം എന്തിനെയാണ് നമുക്ക് നൽകുന്നത്? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. പിശാച് ലോക വ്യവസ്ഥിതി ഉപയോഗിച്ച് പാവപ്രകൃതത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. പിശാച് ലോകത്തെയും പാവപ്രകൃതത്തെയും ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ജഡത്തെ ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ചെയ്ത ഒരു കാര്യം കൂടിയുണ്ട്. പാവപ്രകൃതം അത് പഴയ മനുഷ്യനിലൂടെ മാത്രമാണ്
പ്രവർത്തനക്ഷമമാകുന്നത്.
അത് നാം എന്ത് ചെയ്യുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെയാണ് പാപപ്രകൃതം പ്രവർത്തനക്ഷമമാണ്. പാപപ്രകൃതം പഴയ മനുഷ്യനെ ഉപയോഗിക്കുന്നു പാപം ചെയ്യുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും.
Now you hold each other's hands, please. Thank you much. Thank you. Yes, thank you very much. Okay. All right. The devil is very clever.
പിശാച് ബുദ്ധിമാനാണ്. അവൻ എങ്ങനെയാണ്
പ്രവർത്തിക്കുന്നത്?
ലോക വ്യവസ്ഥിതി എങ്ങനെ കൈകാര്യം
ചെയ്യണമെന്ന്
പാവപ്രകൃതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്
അവനറിയാം.
എന്നാൽ പാവപ്രകൃതത്തിന് പഴയ മനുഷ്യനോട് മാത്രമേ പ്രവർത്തിക്കാൻ
കഴിയൂ.
അത് നമ്മെ പാപം ചെയ്യുവാനായിട്ട് നിർബന്ധിക്കുന്നു. ഇനി റോമലേഖനം 6-ാം അധ്യായത്തിലേക്ക് മടങ്ങിപ്പോ.
6-ാം വാക്യം,
യേശു ക്രൂശിൽ മരിച്ചപ്പോ എന്ത് സംഭവിച്ചു എന്ന് പറയുക. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്?
6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. But it's very important to understand Romans 6 verse 6, because if you don't understand Romans 6 verse 6, you can't apply this truth. If you apply this truth in your life, you get victory. This is the secret of victory. You know, there are sins that we struggle with right from the time we were kids. Have you not? There are some sins that we struggle with we just don't know what to do. I'm a believer. I know I'm forgiven, but I'm struggling.
ചില പാപങ്ങളെ കുറിച്ച് നാം എല്ലായ്പ്പോഴും നമുക്ക് അതിനെ ഒഴിവാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ചെറുപ്പകാലം മുതലുള്ള ചെറിയ പാപങ്ങൾ, വിശ്വാസിയായ ശേഷവും നമ്മളുള്ളതായ പാപങ്ങൾ. ഞായറാഴ്ച രാവിലെ വന്നു പാപങ്ങൾ ഏറ്റുപറഞ്ഞു, കർത്തൃമേശയിൽ പങ്കാളികളായി. തിങ്കളാഴ്ച രാവിലെ പിന്നെയും അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഉള്ളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, നിങ്ങൾ അതിനെ അതേക്കുറിച്ച് ഭാരമുള്ളവരാണ്. എന്നാൽ പുറമെ ചിരിച്ചു
കാണിക്കും.
ഉള്ളിൽ തിളച്ച് പൊങ്ങുന്ന പ്രശ്നങ്ങളാണ്, എന്നാൽ പുറമെ സന്തോഷം പ്രകടിപ്പിക്കും. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം എന്താണ് പറയുന്നത്? ആരാണ് ക്രൂശിൽ മരിച്ചത്? യേശു ക്രൂശിൽ മരിച്ചു. യേശു മരിച്ചപ്പോൾ ആരാണ് അവനോട് കൂടെ മരിച്ചത്?
Let go. No. Now there he is. He's gone.
പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. യേശു ക്രൂശിൽ ചെയ്തത് അത്
തന്നെയാണ്.
ഈ കണ്ണികൾ ബന്ധം വേർപെട്ടു എന്നുള്ള
കാണുന്നത്.
പാപപ്രകൃതത്തിന് പഴയ മനുഷ്യനോട് അല്ലാതെ പ്രവർത്തിപ്പാൻ കഴിയില്ല. എന്നാൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവനോടൊപ്പം പഴയ മനുഷ്യനും ക്രൂശിക്കപ്പെട്ടു. ഇനി നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുക, നമ്മുടെ മൂന്ന് ശത്രുക്കൾ മരിച്ചോ? പിശാച് മരിച്ചിരിക്കുന്നു, അവനിപ്പോഴും ജീവനോടെ ഉണ്ട്. ലോകത്തിന് മരണം സംഭവിച്ചോ? ഇല്ല. പാപപ്രകൃതത്തിന് മാറ്റമുണ്ടോ? ഞാൻ ജഡശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം എനിക്ക് പാപപ്രകൃതമുണ്ട്. എന്നാൽ ആരാണ് മരിച്ചത്? പഴയ മനുഷ്യൻ മരിച്ചു. എന്താണ് പഴയ മനുഷ്യൻ?
Let me put it this way, that non-corporeal real part of me, that part of me which you cannot see, that nature of me, that part of me which you cannot see, that yields to
പാപപ്രകൃതത്തിന് വിധേയപ്പെടുന്നതായ കീഴ്പ്പെടുന്നതായ എന്നിലുള്ളതായ അദൃശ്യമായ വ്യക്തിത്വമാണത്. അത് കാൽവരി ക്രൂശിൽ എന്നേക്കുമായി നീക്കപ്പെട്ടു. നാം പകുതി സത്യം മാത്രമേ ഗ്രഹിച്ചിട്ടുള്ളൂ. എന്താണ് പകുതി സത്യം? യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ലേ? അത് അർത്ഥ സത്യം മാത്രമാണ്. എന്താണ് സംഭവിക്കുക? നിങ്ങൾ അർത്ഥ പകുതി ക്രിസ്ത്യാനികളായി മാറും. നിങ്ങൾ പകുതി ക്രിസ്ത്യാനികളായിരിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടാവും. അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഇന്ന്
ഭ്രാന്തുള്ളവരായിത്തീരുന്നത്.
എന്നാൽ കാൽവരി ക്രൂശിൽ അതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം സംഭവിച്ചു. കാൽവരി ക്രൂശിൽ പഴയ മനുഷ്യന് മരണം സംഭവിച്ചു എന്ന് അവർ തിരിച്ചറിയുന്നില്ല. അതിന് പകരം എന്താണ് അവർ ചെയ്യാൻ
ശ്രമിക്കുന്നത്?
തങ്ങളെ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? മൂന്നാണികൾ എനിക്ക് താ, ഒരു ചുറ്റികയും താ, എന്നെ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ നോക്കട്ടെ, സാധിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. ഒരു കയ്യിൽ എന്റെ ഒരു ക്രൂശിന്റെ ഒരു വശത്തെ കരം വലത്തെ കൈ ക്രൂശിക്കപ്പെട്ടു, രണ്ട് കാല് ചേർത്ത് വെച്ചു, ആണി എങ്ങനെയോ അതിന്റെ നടുവിൽ വെച്ചു, അത് ഉറ അടിച്ചു. എന്റെ കാലും കൈയും ക്രൂശിക്കപ്പെടുവാൻ സാധിച്ച ഒരു കാലം ഒരു പക്ഷേ ആണി തറയ്ക്കാൻ സാധിച്ചത്. ഇനി എന്ത് സംഭവിക്കും? എന്റെ വലത്തെ കൈ കൊണ്ടും ഇടത്തെ കാലു കൊണ്ടും സാധിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എന്റെ ഇടത്തെ കൈ കൊണ്ട് ചെയ്യാൻ
സാധിക്കും.
നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്രൂശിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഇതാണ്, പാപത്തിന് മരിച്ചവരും നിങ്ങളെ തന്നെ എണ്ണുവാനും ക്രിസ്തുവിനെ ജീവിക്കുന്നവർ നിങ്ങളെ തന്നെ എണ്ണുവാനും മാത്രമാണ്
കഴിയുന്നത്.
യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല എന്റെ പാപത്തിന് മരിച്ചു എന്നും വിശ്വസിക്കുന്നതാണ് പൂർണ്ണ
സുവിശേഷം.
അവന്റെ അടിപ്പണരികളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു
എന്നാണ്
അതത്ര പൂർണ്ണ സുവിശേഷം. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശു മരിച്ചു എന്ന് മാത്രമല്ല എന്റെ പാപത്തിനും അവൻ മരിച്ചു. എന്റെ പാപപ്രകൃതത്തിനും അവൻ മരിച്ചു. എന്നിൽ അവൻ മരിച്ചു. എങ്ങനെയാണ് സാധ്യമായത്? പഴയ മനുഷ്യനെ ക്രൂശീകരിച്ചത് വഴി ചങ്ങല പൊട്ടി, അതുകൊണ്ടും തീർന്നില്ല. ഞാൻ അവന് വിശ്വാസം
അർപ്പിച്ചു.
ഈ സത്യം ഒരു യാഥാർത്ഥ്യമായി മാറി. ഇനി മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു. അവനെന്റെ ആത്മാവിനെ അവൻ തന്റെ ആത്മാവിനെ എന്റെ ഉള്ളിലാക്കി. അവനൊരു പുതിയ ഹൃദയം എനിക്ക് നൽകി. പുതിയൊരു ആത്മാവിനെ എന്റെ ഉള്ളിലാക്കി. കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായുള്ള ഒരു ഹൃദയം നൽകി. അതിന്റെ അർത്ഥം അവന്റെ സ്വഭാവം അവൻ എന്റെ ഉള്ളിലാക്കി
എന്നാണ്.
മൃദു അവസ്ഥയിലായിരുന്ന എന്റെ ആത്മാവ് ജീവൻ പ്രാപിച്ചു. ഞാൻ പുതുതായി ജനിച്ചു. സ്വർഗം എന്റെ ഭവനമായി മാറി. സ്വർഗം ഇറങ്ങി വന്നു. തേജസ് എന്റെ ഉള്ളിൽ നിറഞ്ഞു. ഇനി ഞാൻ ലോകത്തെയും പിശാചിനെയും എന്റെ പാപപ്രകടത്തെയും ആശ്രയിക്കേണ്ട എന്തിനാണ്? ഞാൻ ജീവനോടെ ഇരിക്കുന്നു, അവരെന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചിരിക്കുന്നു. അത് മാത്രമാണ് എന്റെ ആവശ്യം. ഇതത്രേ തേജസ്സേറിയ സുവിശേഷം സഹോദരി സഹോദരൻ. നാം പകുതി സുവിശേഷം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നാണ്
പ്രശ്നം.
അതുകൊണ്ട് നാം പകുതി ക്രിസ്ത്യാനികളാണ്. സഭയിലെ ഏറ്റവും പ്രശ്നക്കാരൻ നാം
തന്നെയാണ്.
കാരണം നമ്മുടെ പാപങ്ങളുമേൽ നമുക്ക് ജയം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ജയജീവിതം എന്താണെന്ന് നാം ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെയും നാം പാപം
ചെയ്യും.
പാപം ചെയ്യുകയും പിന്നെ ഏറ്റുപറയുകയും പിന്നെയും വന്ന് പാപം ചെയ്യുകയും പിന്നെയും ഏറ്റുപറയുകയും ചെയ്യുന്നതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, അതല്ല ക്രിസ്ത്യ ജീവിതം. ഇത് നിങ്ങൾക്ക് വ്യക്തമായി ഇത് നിങ്ങളുടെ ഉള്ളിൽ ആക്കുക. കാരണം ഇത് സംഭവിച്ചു. അടുത്ത തവണ പിശാചൊരു പരിശോധനയുമായി പ്രലോഭനമായി അവൻ ലോക വ്യവസ്ഥയെ ഉപയോഗിക്കും. അവൻ തമ്മിലുള്ള പാപ പ്രകൃതിയും ഉപയോഗിക്കും. എന്റെ ജീവിതത്തിന്റെ വാതിൽക്കൽ അവൻ മുട്ടും. ചിലപ്പോഴൊക്കെ അവൻ വരുന്നത് നാം ശ്രദ്ധാലുക്കൾ അല്ലെങ്കിൽ അറിഞ്ഞെന്ന് തന്നെ വരികയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നാം എപ്പോഴും ശ്രദ്ധ ചെവി
കൊടുക്കേണ്ടതായിട്ട്.
ആത്മാവിന് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് കൊണ്ട് ആത്മാവിന്റെ തലത്തിൽ ജീവിക്കാൻ നാം പഠിക്കേണ്ടതാണ്. എന്നാൽ പിശാച് മുട്ടുമ്പോൾ ഞാൻ എന്താണ് പറയുക? വേറെ ആരെങ്കിലും പോയി അന്വേഷിച്ചോളൂ. അത്ര ലളിതമാണ്. അത് വാസ്തവ അത്ര ലളിതമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ലളിതമാണോ നിങ്ങൾ ചോദിച്ചേക്കും. ഞാൻ പറയട്ടെ, പാപത്തോട് പോരാടുന്നതിന്റെ ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പകുതി വിശ്വാസിയായിരിക്കാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
ഞാൻ എന്നെ തന്നെ ക്രൂശിക്കുവാൻ ശ്രമിക്കുന്നത് ഏറെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ തിരിച്ചറിയും. എന്നാൽ ഈ സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. ഈ സത്യം ഞാൻ ഗ്രഹിച്ചപ്പോ അതെന്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമാക്കിയപ്പോൾ അടുത്തവണ പിശാച് തന്റെ പാപവുമായിട്ട് എന്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, പോക, മറ്റൊരാളെ കണ്ടെത്തിക്കൊള്ളുക. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഗലാത്യ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം, രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാം
വാക്യം,
ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ ക്രൂശിക്കുവാനായിട്ട് ശ്രമിക്കുകയല്ല, ഞാൻ ക്രിസ്തുയേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിലും ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു ജീവനുണ്ട്. എന്നാൽ ഞാൻ പഴയ മനുഷ്യനായി ഞാനല്ല ഇപ്പോൾ ജീവിക്കുന്നത്. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാനല്ല ജീവിക്കുന്നത്, അതായത് പഴയ മനുഷ്യനല്ല
ജീവിക്കുന്നത്,
ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നത് ഞാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. എന്തിനുള്ള വിശ്വാസത്താൽ? യേശുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസത്തിൽ മാത്രമല്ല, ഞാൻ പിശാചിനും ജഡത്തിനും ലോകത്തിനും ക്രിസ്തുയേശുവിനോടുകൂടെ മരിച്ചു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവത്തിനുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നു. അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് ജഡത്തെയും പിശാചിനെയും പാപത്തെയും പോരാടുക എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ്. എന്നാൽ ഒരാൾ എന്നെ സ്നേഹിക്കുന്നത്
എനിക്കറിയാം.
അവൻ യാതൊന്നും എനിക്ക് മുടക്കിയിട്ടില്ല. പിതാവ് എന്നെ സ്നേഹിക്കുന്നു, പുത്രൻ എന്നെ സ്നേഹിക്കുന്നു. പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു, പുത്രൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മഹത്വത്തെ വിട്ടു. അവൻ എന്നെ സ്നേഹിച്ചു, അവൻ തന്നെ തന്നെ എനിക്ക് വേണ്ടി നൽകി. അവൻ മുഴുവനും തായിട്ട് എനിക്ക് വേണ്ടി നൽകി. അവൻ എന്തിനാണ് എന്താണ് ചെയ്തത്? ലോകത്തിനും ജഡത്തിനും പിശാചിനും വിധേയപ്പെടുന്നതായ എന്നിലുള്ളതായ എന്റെ സ്വഭാവത്തെ മാത്രമേ അവൻ പരിഹാരം ഉണ്ടാക്കി. ജഡത്തിനും പാപത്തിനും ശാജനും വിധേയപ്പെടുന്നതായ എന്നിലുള്ളതായ സ്വഭാവത്തെ ക്രിസ്തുയേശുവിനോടുള്ള ക്രൂശിച്ചു. അവനെന്നെ സ്വതന്ത്രനാക്കി. ഈ സത്യം ഞാൻ ഗ്രഹിച്ചപ്പോൾ പിശാചിനെയും ജഡത്തെയും പാപത്തോട് പോരാടേണ്ടി ഓരോ തവണയും പിശാച് വാതിൽക്കൽ മുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ദൈവത്തിൽ നിന്നുള്ള ദൈവമല്ല പിശാചത്ര ഞാൻ തിരിച്ചറിയും. ഞാൻ അവനോട് പോകുവാനായിട്ട് ആവശ്യം, നീ എനിക്ക് നിന്നുള്ള ഒന്നുമില്ല എന്ന് പറയും. ഞാൻ നിന്നോട് നിനക്ക് മരിച്ചവനാണ്. അത് സത്യ വിശ്വാസത്താലാണ് സാധിച്ചത്. അതത്ര
വിശ്വാസം.
ഇതുകൊണ്ടാണ് നാം പാപം ചെയ്യാതിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നില്ല, ജനിക്കുന്നില്ല. അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു ക്രിസ്തീയ ജീവിതമാണ്. എന്നാൽ ആശ്രയിക്കുന്നതായ വിശ്വസിക്കുന്നതായ വിശ്വാസി ജയ ജീവിതം നയിക്കുന്ന
വിശ്വാസം.
പാസ്റ്ററെ, നീ പാപം ഒന്നും ചെയ്യുന്നില്ല എന്നാണോ നീ അവകാശപ്പെടുന്നത്? അല്ലല്ല, എനിക്ക് പാപമില്ല എന്ന് പറയുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നു. ഞാൻ പാപരഹിതനല്ല. എന്നാൽ എനിക്ക് കുറ്റമില്ലാത്തൊരു ജീവിതം നയിക്കാനായിട്ട്. എന്താണ് കുറ്റമില്ലാത്തൊരു ജീവിതം? ബോധപൂർവമായ ജയം. ബോധമുള്ള എനിക്ക് ബോധം വരുന്ന എല്ലാ പാപത്തിന്മേലും എനിക്ക് ബോധപൂർവമായ
ജയമുണ്ട്.
എന്റെ എനിക്ക് ബോധമില്ലാത്തതായ പാപത്തെ കുറിച്ച് എനിക്ക് ഇപ്പോൾ മറക്കാം. കാൽവരക്കൂശിൽ യേശു ക്രിസ്തു എന്റെ സകല പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തോടുള്ള ബന്ധത്തിലല്ല അവരെന്നെ സ്വീകരിച്ചത്. എന്നാൽ ദൈവം അതിന് മുമ്പാകെ എന്റെ നീതിമാനെന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ചെയ്ത ഏതെങ്കിലും നന്മ പ്രവൃത്തികളല്ല എന്റെ നീതി. ഞാൻ ജയാളിയായി തീരുന്നതുമല്ല എന്നെ നീതീകരിക്കുന്നത്. എന്നാൽ എന്റെ നീതി ക്രിസ്തുയേശുവിന്റെ രക്തത്തിലാണ്. അങ്ങനെയാണ് എനിക്ക് ശുദ്ധീകരണം സംഭവിക്കുന്നത്. രക്ഷ ദാനമാണ് ദൈവത്തിന്റെ. വിശുദ്ധീകരണവും ദൈവത്തിന്റെ ദാനമാണ്. എങ്ങനെയാണ് ഇത്
സാധ്യമാകുന്നത്?
എന്റെ പാപത്തെ കുറിച്ചുള്ള മോചനത്തിനായിട്ട് ഞാൻ ക്രിസ്തുയേശുവിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ തന്നെ എനിക്ക് വിജയത്തിനായിട്ടും ഞാൻ ക്രിസ്തുയേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നു. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടത് ഞാൻ തിരിച്ചറിയുന്നു. റോമലേഖനം 6 അധ്യായത്തിന്റെ 11 വാക്യം. അങ്ങനെ തന്നെ, അവണ്ണം തന്നെ. എണ്ണുക, എണ്ണുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നതായ പദപ്രയോഗം. അത് അനേക തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പേഴ്സിൽ 10 രൂപയുണ്ടെങ്കിൽ എന്റെ കണക്കിൽ 10 രൂപയുണ്ടാവും. തെറ്റ് വരുത്തുവാൻ കഴിയാത്തതായ ഒരു വിഷയമാണല്ലോ കണക്ക്. ഇത് കണക്ക് കണക്കിൽ അങ്ങനെയാണ്.
You can get 100% mathematics, right?
കണക്കിൽ 100% മാർക്ക് മേടിക്കാൻ കഴിയും.
I got 100% first year, second year, pre-degree.
എനിക്ക് പ്രീഡിഗ്രിക്ക് 1st year, 2nd year അങ്ങനെ ലഭിച്ചു. നൂറ് ശതമാനം മേടിക്കാൻ കഴിയുന്ന ഒരു വിഷയം അത് മാത്രമാണ് കണക്ക്. അക്കൗണ്ടിങ്ങിലും അങ്ങനെ തന്നെയാണ്. എണ്ണുക എന്നത് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് കണക്കിലെടുക്കുക. എന്താണ് കണക്കിലെടുക്കേണ്ടത്? നിങ്ങൾ മരിച്ചു എന്നുള്ളത് കണക്കാക്കുക. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് എണ്ണുക. ലോകത്തിന് മരിച്ചു എന്ന് എണ്ണുക. ജഡത്തിന് മരിച്ചു എന്ന് എണ്ണുക. പിശാചിന് മരിച്ചു എന്ന്
എണ്ണുക.
അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു എന്നും എണ്ണുക. നിങ്ങൾ ദൈവത്തിന് ജീവിക്കുന്നു എന്നും എണ്ണുക. നമുക്ക് വളരെ പ്രായോഗിക തലത്തിൽ
ചിന്തിക്കാം.
നിങ്ങൾ ഏത് പാപത്തോടാണ് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്? അത് ആ പാപം എടുക്കാമോ? കർത്താവിനോട് പറയാമോ, എനിക്ക് വേണ്ടി മരിച്ചതിന് ഞാൻ നിനക്ക് നന്ദി പറയും. കാൽവരി ക്രൂശിൽ മരിച്ചതിന് നന്ദി പറയും. ഞാനിത് ക്രൂശിക്കുക. നീ കാൽവരി ക്രൂശിൽ മരിച്ച ഇത് എനിക്ക് വേണ്ടി നീ ക്രൂശിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയും. കർത്താവേ നിനക്ക് നന്ദി. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവം? ആ പാപ പാപത്തിന് നിങ്ങൾ മരിച്ചവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുകയും ക്രിസ്തു യേശു ദൈവത്തിന് ജീവിക്കുന്നവർന്ന് എണ്ണുകയും ചെയ്യുക. കാൽവരി ക്രൂശിൽ യേശു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കണക്കിലിടുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പാപങ്ങൾക്ക് മോചനം വരുത്തിയെന്ന് മാത്രമല്ല, നിങ്ങളുടെ പാപ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം വരുത്തുവാനും ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കുവാനും ക്രിസ്തു യേശുവിന്റെ രക്തത്തിന്
കഴിയും.
എബ്രായ ലേഖനം 12 അധ്യായത്തിന്റെ 24 വാക്യം അതെന്താണ് പറയുന്നത്? എബ്രായ ലേഖനം 12 അധ്യായത്തിന്റെ 24 വാക്യം
of a new covenant
പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും
as the blood of sprinkling that speaks better things than the blood of
Abel. ആബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലത്രേ നിങ്ങൾ വന്നു. ആബേലിന്റെ രക്തം എന്താണ് സംസാരിക്കുന്നത്?
Look at what came to me.
കയ്യിൻ എനിക്ക് വേണ്ടി എന്നോട് ചെയ്തത് ഓർക്കുക. അതത്രേ രക്തം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് രക്തം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം രക്തം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രക്തത്തിൽ ജീവനുണ്ട്. ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ എന്ത് സംഭവിക്കും? രക്ത സ്രോതാണുക്കൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ശരീരം സൗഖ്യമാകില്ല. നിങ്ങളുടെ ശരീരത്തിൽ പ്രാണവായുവിന് ലഭ്യത ആർ ബി സിയിലാണോ രക്തം ഓക്സിജൻ, രക്തത്തിൽ ഓക്സിജനെ കൊണ്ടു നടക്കുന്നത്? അതിലാണ് രക്തം. അതുകൊണ്ടാണ് രക്തത്തിൽ ജീവനുള്ളത്. ആബേലിന്റെ രക്തം എന്താണ് സംസാരിച്ചത്? അത് ശിക്ഷാവിധിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ യേശുവിന്റെ രക്തം എന്താണ് സംസാരിച്ചത്? പാപമോചനത്തെ കുറിച്ചാണ്, വിടുതലിനെ കുറിച്ചാണ് അതത്ര സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് അവർ ഇപ്പോൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ, വിശ്വാസത്തിൽ നിങ്ങൾ അവനിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ പാപക്ഷമ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആ പാപത്തിനുള്ള സ്വാധീനത്തെ അത് തകർക്കുന്നു. വെളിപ്പാടുസം 12 അധ്യായം എടുക്കുക, 11 വാക്യം
വായിക്കുക.
അവർ അവനെ എങ്ങനെയാണ് അവന്മേൽ ജയമെടുത്തത്? അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് ജയിച്ചു. കുഞ്ഞാടിന്റെ യേശുവിന്റെ രക്തം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഫലപ്രദമാക്കുക? നിങ്ങളുടെ സാക്ഷ്യ വചനം
ഹേതുവായിട്ട്
പിശാച് പാപത്തിന്റെ പാപവുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം ഇത് എനിക്ക് വേണ്ടി മോചിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിൽ, അതേ സമയത്ത് തന്നെ ദൈവസന്നിധിയിൽ യേശുവും നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അവർ മരണപര്യന്തം തങ്ങളുടെ ജീവനെ സ്നേഹിച്ചതുമില്ല. ഇത് ക്രിസ്തുവിന്റെ വേണ്ടി രക്തസാക്ഷികളായവരെന്ന് പലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ശരിയ.
The word life there,
എന്നാൽ അവിടെ ജീവൻ എന്നുള്ളതായ പദം,
in the original text in Greek it is suke.
Suke, suke എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
You know what suke?
Sukeയുടെ അർത്ഥം എന്താണ്?
Suke is my fleshly life.
എന്റെ ജഡ ജീവിതത്തെ കുറിച്ചാണ്. അതാണ് അതിന്റെ അർത്ഥം.
I don't love that.
അതിനെ ഞാൻ ഇനിയും സ്നേഹിക്കുന്നില്ല.
I don't love that.
എന്റെ പ്രാണനെ ഞാൻ ഇനി സ്നേഹിക്കുന്നില്ല.
You love sin.
നിങ്ങൾ പാപത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനെ ജയിപ്പാൻ കഴിയില്ല. നിങ്ങളുടെ ജഡജീവിതത്തെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായി
കഥാവായി
At that very moment, what happens? Kathava
Yesukrisun rektam ente paapathin mojanam verthirikkunnu ente paapathil ninnu ne swaathantram verthirikkunnu ningal ettu parayunnu engil
who do you overcome
endriyaan ningal jeikkunnathu pishadhinam jeikkum
this is how it is
ingeneyaan vijayam saathyamaavum
will you take this now
idu ningal ettedukkumo
and let this sink into your heart നിങ്ങൾ
ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം എഴുതപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുക പ്രാർത്ഥിക്കുക ഇത് ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അനേക ദൈവദാസന്മാരും പരാജയപ്പെട്ടു ഒരുപക്ഷെ അതായിരിക്കാം
കാരണം
അല്ലെങ്കിൽ അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുകൊണ്ടാകാം രഹസ്യഭാവങ്ങളെ അവരുടെ ജീവിതത്തിൽ അനുവദിച്ചതുകൊണ്ടാകാം ഒരുപക്ഷെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതാകാം അല്ലെങ്കിൽ വിദ്വേഷമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാപമായിരിക്കാം അതിനെ നിങ്ങൾ ഒരിക്കലും ഇനിയും സ്നേഹിക്കാം അതിന് മരിച്ചവരായിരിക്കാം ക്രിസ്തുവിന് വേണ്ടി
ജീവിക്കുന്നവരാകും
സുവിശേഷം യഥാർത്ഥമാണ് ദൈവത്തോട് നാം ജയത്തിനായിട്ട് അപേക്ഷിക്കുന്നു ജയത്തിനായിട്ട് അവനെ വിശ്വസിക്കുന്നു രക്ഷയ്ക്കായിട്ട് നിങ്ങൾ അവന് വിശ്വാസം അർപ്പിച്ചതുപോലെ തന്നെ വിജയത്തിനായിട്ടും അവന് വിശ്വാസം അർപ്പിക്കാം കഥാവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നാം കേട്ടാം സുവിശേഷത്തിന്റെ പൂർണ്ണ സത്യത്തെക്കുറിച്ച് പിന്നെയും ചിന്തിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങൾ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും ഞങ്ങൾ പാപത്തിന് മരിച്ചവരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരുമായി തീരുവാൻ തക്കവണ്ണം കാലുവയുടെ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് പാപത്തിന് മരിച്ച ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അവരിപ്പോഴും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് രക്തം ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കിലേക്ക് കർത്താവെ ഞങ്ങൾ ഈ സന്ധ്യാസമയം കടന്നു വരുന്നു ഞങ്ങളുടെ പാപങ്ങളൊക്കെയും ഞങ്ങൾക്ക് മോചിപ്പാൻ മാത്രമല്ല അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ ജയം തരുവാൻ തക്കോണം നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം മതിയായതാകിയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു പുതുജീവനാൽ ആത്മാവിന്റെ ജീവനാൽ ഞങ്ങളെ നിറയ്ക്കുകയും വിജയാളികളാക്കി തീർക്കുകയും ചെയ്യുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട എല്ലാവർക്കും കർത്താവേ അതിനുള്ള കൃപ നൽകി സഹായിക്കണം സകലത്തിനും നിന്ന് നാം മഹത്വപ്പെടുവാൻ ഇടയാകണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാമീപ്യം നമ്മൾ എല്ലാവരോടും കൂടി ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ ആമേൻ.